ഓം ശാന്തി. 19/9/2023 പ്രഭാത മുരളി. മധുരമായ കുട്ടികളെ, ഓർമ്മയുടെ പുരുഷാർത്ഥത്തിലൂടെ മാത്രമേ കർമാതീതമായി തീരൂ. അതുകൊണ്ട് ഒരിക്കലും സ്വയത്തെ മിഥ്യാജ്ഞാനിയാണ് എന്ന് കരുതരുത്. ഓർമ്മയുടെ ബലത്തിലൂടെ ഉള്ളിൽ എന്തെല്ലാം കുറവുകളുണ്ടോ അവയെ ഇല്ലാതാക്കിക്കൊണ്ട് പോകണം. ചോദ്യം എല്ലാ കുട്ടികളുടെയും അവസ്ഥയെ ശക്തിശാലിയാക്കി മാറ്റുന്നതിന് വേണ്ടി ബാബ ഏത് കാര്യത്തിലാണ് വെല്ലുവിളിക്കുന്നത്? ഉത്തരം: കുട്ടികളെ ഭോജനമുണ്ടാക്കുമ്പോൾ മുഴുവൻ സമയവും ഓർമ്മയിലിരുന്ന് കാണിക്കൂ. ഇത് ബാബ കുട്ടികളോട് വെല്ലുവിളിക്കുകയാണ്. ശിവബാബയുടെ ഓർമ്മയിൽ ഭോജനമുണ്ടാക്കുകയാണെങ്കിൽ അതിൽ ശക്തി നിറയും, അവസ്ഥ വളരെയധികം ശക്തിശാലിയായിരിക്കും. പക്ഷെ കുട്ടികൾ മറന്നുപോകുന്നു. ഇതിനുവേണ്ടി പരസ്പരം ഓർമ്മിപ്പിക്കാനുള്ള പുരുഷാർത്ഥം ചെയ്യൂ. ഡബിൾ സേവനം ചെയ്യണം. കർമ്മണ സേവനത്തോടൊപ്പം നരനിൽ നിന്ന് നാരായണനായി തീരാനുള്ള സേവനവും ചെയ്യണം. ഗീതം: ക്ഷമയോടിരിക്കൂ മനുഷ്യ. ഓം ശാന്തി. ഇതാരാണ് പറഞ്ഞത്? ആരോടാണ് പറഞ്ഞത്? ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ഭക്തി മാർഗത്തിലാണ് ഇതിന്റെ മഹിമ. പരമപിതാവായ പരമാത്മാവ് വരുമ്പോൾ പരമാത്മാവ് തന്നെയാണ് നമുക്ക് ക്ഷമ നൽകുന്നത്. മറ്റൊരു മനുഷ്യർക്കും ഇപ്രകാരം ക്ഷമ നൽകാൻ സാധിക്കില്ല. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സുഖത്തിന്റെ നാളുകൾ വരികയാണ്. ബാബ വന്നിരിക്കുന്നത് തന്നെ സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഇത് ദുഃഖധാമമാണ്. ഇതെല്ലാം തന്നെ ഭക്തി മാർഗത്തിലെ ഗീതമാണ്. ഇവിടെ ബാബ സന്മുഖത്താണ് ഇരിക്കുന്നത്. കുട്ടികൾക്ക് ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല. കുട്ടികൾക്കറിയാം, നമ്മുടെ സുഖത്തിന്റെ നാളുകൾ വരികയാണ്. നമ്മൾ സുഖത്തിന്റെ രാജധാനി സ്വയം ശ്രീമത്തിന്റെ ആധാരത്തിൽ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവിക മതത്തിലൂടെ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ദൈവിക മതം, മറ്റൊന്ന് ആസുരീയ മതം. ദൈവിക മതം ഒന്നു മാത്രമേ ഉള്ളൂ, അതാണ് ശ്രീമതം. ആസുരീയ മതം പതീത മതമാണ്. ദൈവിക മതം അർത്ഥം ദൈവികമായ പാവന മതമാണ്. ശ്രീമത്തിനെയും ആസുരീയ മതത്തിനെയും നിങ്ങൾ അറിയും. പാവന മതത്തിനെയാണ് ദൈവികമെന്ന് പറയുന്നത്, പതീത മതത്തിനെയാണ് ആസുരീയ മതം എന്ന് പറയുന്നത്. ഇത് പതീത ലോകമാണ്. ഇവിടെ ഒരാളെ പോലും പാവന മനുഷ്യൻ എന്ന് പറയില്ല. പാവന മതം നൽകുന്നത് ഒരേ ഒരു പരമപിതാവായ പരമാത്മാവാണ്. അവരെയാണ് എല്ലാവരും ഓർമ്മിക്കുന്നത്. പാവന സൃഷ്ടി സത്യുഗത്തെയും പതീത സൃഷ്ടി കലിയുഗത്തെയുമാണ് പറയുന്നത്. ഇവിടെ എല്ലാവരും അസുരീയമാണ്. ദൈവിക അച്ഛൻ ഒരാൾ മാത്രമാണ്. പതീത ലോകത്തിൽ ദൈവിക അച്ഛൻ ഉണ്ടാവില്ല. ഇത് സംഗമയുഗമാണ്. ഈ യുഗം നിങ്ങൾക്ക് വേണ്ടിയാണ്, ലോകത്തിലുള്ളവർക്ക് വേണ്ടിയല്ല. ലോകത്തിലുള്ളവർ മനസ്സിലാക്കുന്നു സംഗമയുഗം വരാൻ ഇനിയും ധാരാളം വർഷങ്ങളുണ്ടെന്ന്. ബാബ വരുന്നത് തന്നെ പതീത കലിയുഗത്തെ പാവന സത്യുഗമാക്കി തീർക്കാനാണ്. അതേപോലെ കുമാരന്മാരും കുമാരിമാരും ദൈവികവും പാവനവുമാണ്. പക്ഷെ അവർക്ക് തീർച്ചയായും പതീതമായി തീരുകയും വേണം. വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് ഈ വികാരി ലോകത്തിൽ ആരും തന്നെ ദൈവികമായിട്ടില്ല. നിർവികാരികളെയാണ് ദൈവികം എന്ന് പറയുന്നത്. നിർവികാരികൾ നിർവികാരി ലോകത്തിൽ മാത്രമേ ഉണ്ടാവൂ. അത് സമ്പൂർണ്ണ നിർവികാരി ലോകമാണ്. സമ്പൂർണ്ണ നിർവികാരി ലോകമുണ്ടെങ്കിൽ തീർച്ചയായും സമ്പൂർണ്ണ വികാരി ലോകവും ഉണ്ടാകും. ഇത് സമ്പൂർണ്ണ ആസുരീയ ലോകമാണ്. സമ്പൂർണ ദൈവിക ലോകം സത്യയുഗത്തെയാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ ദൈവിക അച്ഛൻ ക്ഷമയുള്ളവരാക്കി തീർക്കുന്നു. ദൈവികമായ ജീവാത്മാവ് എന്ന് പറയപ്പെടുന്നു. കേവലം ആത്മാവിനെ ദൈവികമെന്ന് പറയില്ല. ആത്മാക്കൾ നിരാകാരി ലോകത്തിലാണ് വസിക്കുന്നത്. ദൈവിക മനുഷ്യർ പവിത്ര ലോകത്തിലാണ് വസിക്കുന്നത്. ഇത് അപവിത്ര ലോകമാണ്. അപവിത്ര ലോകത്തെ പവിത്ര ലോകമാക്കി തീർക്കുക, ഇത് നിരാകാരനായ ദൈവിക അച്ഛന്റെ ജോലിയാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ക്ഷമ ലഭിക്കുന്നു. കുട്ടികളെ, ഇപ്പോൾ സത്യയുഗം വരികയാണ്. ഉടൻ തന്നെ ദുഃഖധാമം നശിച്ച് സുഖധാമം സ്ഥാപിക്കപ്പെടുകയില്ല. നിങ്ങൾക്കും നോക്കൂ എത്ര സമയം എടുക്കേണ്ടി വന്നു. പതിത സൃഷ്ടി എത്ര വലുതാണ്. നിങ്ങളും യോഗ്യരാകൂ. നിങ്ങൾ സ്വയം തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ പൂർണ്ണ യോഗ്യരല്ലെന്ന്. പൂർണമായും യോഗ്യരായി തീരുന്നുവെങ്കിൽ പിന്നെ കർമാതീത അവസ്ഥ പ്രാപിക്കുമല്ലോ. പക്ഷെ പലരിലും ദേഹാഭിമാനമുള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നു ഞങ്ങൾ സമ്പൂർണമായി എന്ന്. ഞങ്ങൾക്ക് ശ്രീമത്തിന്റെ ആവശ്യം തന്നെയില്ല, അതുകൊണ്ട് ഓർമ്മിക്കുന്നില്ല. ബാബയുടെ സ്മൃതിയിലൂടെ മാത്രമേ ശ്രേഷ്ഠമായി തീരൂ. പക്ഷെ ആർക്കും തന്നെ ഞങ്ങൾ നിരന്തരം ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. ഉള്ളിൽ ആരും തന്നെ നിരന്തരം ഓർമ്മയിലിരിക്കുന്നുണ്ട് എന്ന് കരുതരുത്. ഓർമ്മയിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ ബാക്കി എന്തിന്റെ ആവശ്യമാണുള്ളത്? ആരെങ്കിലും അങ്ങനെ മുഴുവൻ ദിവസം ഓർമ്മയിലിരിക്കുന്നുവെങ്കിൽ കർമാതീത അവസ്ഥ പ്രാപിക്കും. ബാബയുടെ ഓർമ്മയിലിരിക്കാൻ വളരെയധികം പ്രയത്നമാണ്. നിങ്ങൾ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സുഖധാമത്തിൽ രാജ്യഭാഗ്യം നേടുന്നതിനു വേണ്ടി. സ്വയത്തെ നോക്കണം. അഥവാ എന്റെ ഉള്ളിൽ വികാരങ്ങളുണ്ട്, കുറവുകളുണ്ട് എങ്കിൽ എനിക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. നിരന്തരം ഓർമ്മയുടെ ഓട്ടമത്സരം വയ്ക്കാനും സാധിക്കില്ല. സ്വയത്തെ മിഥ്യാജ്ഞാനിയാണ്, ഞാൻ സമ്പൂർണമാണ് എന്നൊന്നും കരുതരുത്. സത്യയുഗത്തിൽ മാത്രമേ സമ്പൂർണമായി തീരൂ. അപ്പോൾ മുഴുവൻ ഭാരതവും ശിവാലയമായി തീരും. ലക്ഷ്മി നാരായണന്റെ രാജധാനിയായിരിക്കും. ക്ഷേത്രത്തിൽ ആരും തന്നെ രാജാധികാരം നടത്താറില്ലല്ലോ. സത്യയുഗമാകുന്ന ശിവാലയത്തിൽ എല്ലാ ദേവീദേവതകളും രാജ്യം ഭരിക്കുന്നുണ്ട്. പിന്നീട് പൂജയ്ക്കായി മുഖ്യമായ ലക്ഷ്മി നാരായണന്റെ ചിത്രമുണ്ടാക്കി അവരുടെ ക്ഷേത്രം പണിയുന്നു. ആദ്യത്തെ നമ്പറുള്ളവർക്കാണ് പൂജ ലഭിക്കുക. ഇപ്പോൾ അവരുടെ ജഡക്ഷേത്രങ്ങളുണ്ട്. ചൈതന്യത്തിൽ രാജ്യം ഭരിക്കുന്ന സമയത്ത് വിശ്വത്തിന്റെ അധികാരിയായിരുന്നു. ഭാരതത്തിലാണെങ്കിലും വിശ്വത്തിന്റെ അധികാരികളാണല്ലോ. അപ്പോൾ മറ്റൊരു രാജ്യവുമില്ല. ഇപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ദൈവിക രാജ്യം സ്ഥാപിക്കുകയാണ്. പാവന ലോകത്തേക്ക് പോകുന്നതിന് വേണ്ടി ആദ്യം തീർച്ചയായും പാവനമായി തീരണം. പ്രയത്നിക്കണം. ഏതുവരെ ജീവിക്കുന്നുവോ ഓർമ്മയിലിരിക്കണം. പിന്നെ ജ്ഞാനത്തിന്റെ മഴ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഭിന്ന ഭിന്ന പ്രകാരത്തിൽ മനസ്സിലാക്കി തരുന്നുണ്ട്. വാസ്തവത്തിൽ ലക്ഷ്മി നാരായണനെ അല്ലാതെ ദൈവീകം അല്ലെങ്കിൽ പവിത്രം എന്ന് മറ്റാരെയും തന്നെ പറയുകയില്ല. ബാബ സ്വർഗത്തെ സ്ഥാപിക്കുന്നു, പിന്നെ വീണ്ടും അത് നരകമായി തീരുന്നു. ഡ്രാമ തന്നെ സുഖദുഃഖത്താലാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ശങ്കരാചാര്യൻ വന്ന് തന്റെ ധർമ്മത്തെ സ്ഥാപിക്കുന്നു. എന്നാലും ശാഖോപശാഖകൾ പഴയത് തന്നെയല്ലേ. സന്യാസിമാർക്ക് മഹിമയുണ്ട്. രാമതീർത്ഥർ, വിവേകാനന്ദനെല്ലാം തന്നെ പ്രശസ്തരാണ്. കാരണം ശങ്കരാചാര്യർക്ക് ശേഷമുള്ളവരാണ്. പുതിയവരുണ്ടെങ്കിൽ അവരുടെ ഷോ ചെയ്യും. പക്ഷേ ഈ ലോകത്തെ ശിവാലയമെന്ന് പറയില്ല. ശിവനാൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സത്യയുഗമാണ്. മനുഷ്യർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ അറിയില്ല. വെറുതെ കേൾക്കുന്നതിലൂടെ മാത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല. ആദ്യം 7 ദിവസം വന്ന് ലക്ഷ്യത്തെ മനസ്സിലാക്കണം. മറ്റുള്ള പഠിപ്പിനു വേണ്ടി ഒരിക്കലും ഇങ്ങനെ പറയില്ല, ആദ്യം 7 ദിവസം പഠിക്കൂ എന്ന്. ഈ ഒരു പാഠശാലയിൽ മാത്രമാണ് ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നത്. ആദ്യമാദ്യം അച്ഛനെക്കുറിച്ച് മനസ്സിലാക്കൂ. ബാബ പറയുന്നു, ഞാൻ കുട്ടികളുടെ സേവനത്തിനായി വന്നിരിക്കുകയാണ്. കൽപ്പം മുമ്പുള്ളവർ മാത്രമാണ് വരുന്നത്. ഏതുവരെ നിശ്ചയ ബുദ്ധിയുള്ളവരായി മാറുന്നില്ലയോ അതുവരേക്കും ബുദ്ധിയിലേക്ക് വരികയില്ല. അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത് എത്രത്തോളം നിശ്ചയമുണ്ടെന്ന്. ഇത് സാധാരണ ഗ്രാമത്തിലെ ഒരു സത്സംഗം പോലെയല്ല. മറ്റുള്ള സത്സംഗത്തിൽ പറയും, ഈ മഹാത്മാവ് ഗീത കേൾപ്പിക്കുന്നു, വേദം കേൾപ്പിക്കുന്നു എന്നൊക്കെ. ഇവിടെ മഹാത്മാക്കളൊന്നുമല്ല, ഇവിടെ ബാബയാണ് മനസ്സിലാക്കി തരുന്നത്. ആദ്യം ഏതുവരെ നിശ്ചയമില്ലയോ അതുവരെയും എന്ത് മനസ്സിലാകാനാണ്? അവിടെ സത്സംഗങ്ങളിലെല്ലാം തന്നെ പറയും, ഈ മഹാത്മാവ് ഗീത കേൾപ്പിക്കുന്നു, രാജവിദ്യ പഠിപ്പിക്കുന്നു എന്നൊക്കെ. ഇവിടെ വേദശാസ്ത്രങ്ങളിലൂടെയോ രാജവിദ്യയിലൂടെയോ കാര്യമൊന്നും തന്നെയില്ല. നിങ്ങൾക്കറിയാം, ബാബ ഇവരിലൂടെയാണ് പഠിപ്പിക്കുന്നതെന്ന്. ഇതുകൂടി മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഒന്നുകൂടി വായുമണ്ഡലം മോശമായി തീരും. ഇവിടെ നിങ്ങൾക്കിടയിൽ പോലും എല്ലാവരും ശിവബാബയുടെ സ്മൃതിയിലാണ് കേൾക്കുന്നതെന്നും അതുപോലെ ശിവബാബയാണ് ബ്രഹ്മാവിലൂടെ മനസ്സിലാക്കി തരുന്നതെന്നും അറിവുള്ളവർ വിരളമാണ്. ഇത് ശിവബാബയുടെ പഠിപ്പാണ് എന്നുള്ളത് ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നവർ വളരെ ചുരുക്കമാണ്. പഠിപ്പിക്കുന്നയാൾ ശിവബാബയാണ് എന്നുള്ളത് ഓർമ്മ വേണം. ഞങ്ങൾ വിദ്യാർത്ഥികളാണെന്ന് മുഴുവൻ ദിവസവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കുകയാണെങ്കിൽ നമ്പർ 1-ലേക്ക് പോകാൻ സാധിക്കും. പക്ഷേ നമ്മളിലും നമ്പർ വൈസാണ്. ബാബ പറയുന്നു, പഠിപ്പിക്കുന്ന എന്നെ ഓർമ്മിക്കൂ. ഞാൻ തന്നെയാണ് അച്ഛനും ടീച്ചറും സദ്ഗുരുവും. 3 പേരെയും ഒരുമിച്ച് ഓർമ്മിക്കണം. ലൗകികത്തിൽ അച്ഛനും ടീച്ചറും ഗുരുവും വേറെ വേറെയാണ്. ഇവിടെ ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. വളരെയധികം സഹജവുമാണ്. പക്ഷെ മായ ഓർമ്മിക്കാൻ അനുവദിക്കില്ല. ഇടയ്ക്കിടെ ബുദ്ധിയോഗത്തെ മുറിച്ചു കളയും. നിങ്ങൾ കുട്ടികൾ പരസ്പരം ഇരിക്കുന്നുണ്ട്. ആരെങ്കിലും മെഷീൻ പ്രവർത്തിപ്പിക്കുന്നു, വെണ്ണ കടയുന്നുവെങ്കിൽ ശിവബാബയുടെ ഓർമ്മയിൽ തന്നെയാണോ ചെയ്യുന്നത്? ശിവബാബയുടെ ഓർമ്മയിൽ ബാബയുടെ യജ്ഞത്തിനായി വെണ്ണ എടുക്കുന്നു. എത്ര സന്തോഷത്തിന്റെ കാര്യമാണ്! യജ്ഞത്തിനായി ഭോജനമുണ്ടാക്കുന്നു, സന്തോഷത്തിന്റെ കാര്യമല്ലേ? പക്ഷേ പിന്നീട് ഇടയ്ക്കിടെ മറക്കുന്നുവെങ്കിൽ സ്വയത്തിന്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതായി വരുന്നു. പരസ്പരം ഓർമ്മിപ്പിക്കുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുന്നവരായിരിക്കണം. എന്നാലും ശിവബാബയുടെ ഓർമ്മയിൽ ഭോജനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ശക്തി നിറയും. നിങ്ങളുടെ അവസ്ഥ വളരെ നല്ലതായി തീരും. പക്ഷെ അതുപോലെ ഉണ്ടാകുന്നില്ല. ബ്രഹ്മഭോജനത്തിന്റെ വളരെയധികം മഹിമയുണ്ട്. പക്ഷെ നിങ്ങൾ ആത്മാക്കൾ ശിവബാബയുടെ ഓർമ്മയിലിരുന്നു കൊണ്ട് ഉണ്ടാക്കണം. ശക്തികളുടെ ഭണ്ഡാരമായിരിക്കണം. ഓർമ്മയിലിരുന്നു കൊണ്ട് ഭോജനം ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ ശക്തി ലഭിക്കൂ. ഇതുകൂടി ശക്തികളുടെ ബുദ്ധിയിലേക്ക് വരുന്നില്ല. ഇല്ലെങ്കിൽ പുരുഷാർത്ഥം ചെയ്യും. ബ്രഹ്മബാബയുടെ ഹൃദയത്തിൽ ഇത്രയ്ക്കും ആഗ്രഹമുണ്ട് ശിവബാബയുടെ സ്മൃതിയിലിരുന്നു കൊണ്ട് ഭോജനം ഉണ്ടാക്കണമെന്ന്. അഭ്യസിക്കണം. നോക്കൂ, ഓർമ്മിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ബാബ വെല്ലുവിളിക്കുന്നു. ആരെല്ലാമാണോ അടുക്കളയിലുള്ളത് അവർ പ്രയത്നിക്കൂ. ബാബയ്ക്കറിയാം ഒരു മണിക്കൂർ പോലും ഓർമ്മിക്കാൻ സാധിക്കില്ലെന്ന്. ഓർമ്മയിലിരിക്കുന്നവർ ജ്ഞാനവാനാണെങ്കിൽ ഡബിൾ സേവനം നടക്കും. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. രാജ്യപദവിക്ക് യോഗ്യരായി തീരണമെങ്കിൽ നരനിൽ നിന്ന് നാരായണനായി തീരുന്നതിനുള്ള സേവനം ചെയ്യണം. എത്രത്തോളം ഭാഗ്യത്തിലുണ്ടോ അവർ അവരുടെ പുരുഷാർത്ഥത്തിലൂടെ ഭാഗ്യത്തെ നേടിക്കൊണ്ടിരിക്കും. ബാബ എല്ലാവരോടും പറയാറുണ്ട്, എത്ര ചെയ്യുന്നുവോ ആര് ചെയ്യുന്നുവോ അവർ നേടുക തന്നെ ചെയ്യും. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബാബയെ ഓർമ്മിക്കണം. ഓർമ്മയ്ക്കാണ് പ്രയത്നം. ബാബയും പറയുന്നു, ഞാനും ധാരാളം ഉപായം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. വളരെയധികം പ്രയത്നമാണ്. പ്രയത്നിച്ച് അന്തിമത്തിൽ കർമാതീത അവസ്ഥ ഉണ്ടാവുക തന്നെ ചെയ്യും. പിന്നീട് സാക്ഷാത്കാരം ഉണ്ടാകും. മായ വരികയില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാവരും ദിവ്യദൃഷ്ടിയിലൂടെ കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ ടെലിവിഷനിൽ കാണുന്നുണ്ട്, ഇതൊരിക്കലും ദിവ്യദൃഷ്ടിയല്ല. വിനാശത്തിന്റെ സാക്ഷാത്കാരം, വൈകുണ്ഠത്തിന്റെ സാക്ഷാത്കാരം ടെലിവിഷനിലൂടെ കാണാൻ സാധിക്കില്ല. എത്രത്തോളം ജ്ഞാനിയും യോഗിയുമായിരിക്കുന്നുവോ അവർക്ക് വൈകുണ്ഠത്തിന്റെ രാജധാനി കണ്ടുകൊണ്ടിരിക്കും. ടെലിവിഷൻ വെക്കാതെ തന്നെ നിങ്ങൾ ജർമ്മനിയും ലണ്ടനുമൊക്കെ കണ്ടുകൊണ്ടിരിക്കും. ടെലിവിഷനേക്കാളും ദിവ്യദൃഷ്ടി വളരെയധികം അത്ഭുതമാണ്. സത്യമായ ഹൃദയത്തോടെ ബാബയുടെ സേവനത്തിൽ മുഴുകണം. അപ്പോഴേ ആനന്ദമുണ്ടാകുള്ളൂ. ബുദ്ധിയും പറയുന്നുണ്ട്, അന്തിമത്തിൽ ബാബ ഒരുപാട് സത്കരിക്കുമെന്ന്. ചുറ്റിക്കറങ്ങുക, പാലിക്കുക, ഇതെല്ലാം തന്നെയല്ലേ സത്കാരം. പക്ഷെ ഇതിനും യോഗ്യത വേണമല്ലോ. യോഗ്യരാക്കി മാറ്റുന്നയാളെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ യോഗ്യരായി തീരൂ. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ, സ്വദർശന ചക്രത്തെ കറക്കുന്നുവോ, അത്രത്തോളം പ്രാപ്തിയാണ്. ബീജത്തെ ഓർമ്മിക്കുന്നതിലൂടെ വൃക്ഷത്തെയും ഓർമ്മിക്കാൻ സാധിക്കും. ഈ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ ഓർമ്മയിലൂടെയും ജ്ഞാനത്തിലൂടെയും മാത്രമേ ധാരാളം ശേഖരിക്കാൻ സാധിക്കൂ. അവിടെ ഇതറിയില്ല, ഞങ്ങൾക്ക് എവിടെ നിന്നാണ് സമ്പത്ത് ലഭിച്ചതെന്ന്. ഇതെല്ലാം തന്നെ സംഗമത്തിലെ സമ്പാദ്യമാണെന്നുള്ളത് അവർക്കറിയില്ല. ചക്രവർത്തി പദവി ലഭിക്കുന്നു, നിങ്ങൾ സദാ സുഖികളായിരിക്കും. വളരെയധികം വലിയ ലക്ഷ്യമാണ്. ഇപ്പോൾ നിങ്ങൾ ദിവ്യമായി തീരുന്നു. മുഴുവൻ ലോകവും അസുരീയമാണ്. നിങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവനായി ദിവ്യമായി തീരുകയാണ്. മനുഷ്യനിൽ നിന്നും ദേവനാക്കി മാറ്റുന്നത് ഒരേ ഒരു ഗോഡ് ഫാദറാണ്. അച്ഛൻ എന്ന വാക്ക് പറയുന്നത് വളരെ എളുപ്പമാണ്. ഏതെങ്കിലും വയസ്സായവരെ കാണുകയാണെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ പിതാജി എന്ന് പറയാറുണ്ട്. വൃദ്ധർ വൃദ്ധരെ കാണുമ്പോൾ സഹോദരരെ പോലെ കരുതുന്നു. ചെറിയവർ വലിയവരെ കാണുമ്പോൾ അച്ഛനെ പോലെ കരുതുന്നു. നിരാകാരനായ അച്ഛനെക്കുറിച്ച് ആർക്കും തന്നെ അറിയില്ല. കേവലം ഗോഡ് ഫാദർ എന്ന് പറയുന്നു. ഇതറിയുന്നില്ല നമ്മൾ ആത്മാക്കളാണെന്ന്, ഇത് നമ്മുടെ അച്ഛനാണെന്ന്. അച്ഛൻ തീർച്ചയായും സമ്പത്ത് നൽകുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അച്ഛൻ നമുക്ക് സമ്പത്ത് നൽകുന്നു. ഈ സമ്പത്തിന് വേണ്ടിയാണ് നമ്മൾ നിരന്തരം പുരുഷാർത്ഥം ചെയ്ത് പ്രാർത്ഥിച്ചത്. ഇപ്പോൾ അതേ അച്ഛനാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് അല്ലെങ്കിൽ ഭക്തിയിൽ നിന്ന് വളർന്നിരിക്കുകയാണ്. ഇത് വളരെയധികം ആനന്ദം നൽകുന്ന കോളേജാണ്. പറയുന്നു, താങ്കൾ ഞങ്ങളുടെ പരിധിയില്ലാത്ത അച്ഛനാണ്. അപ്പോൾ പിന്നെ ഇവരെ ഉപേക്ഷിച്ച് എന്തിന് ലൗകിക അച്ഛനിലേക്ക് ബുദ്ധിയോഗം പോകുന്നു? പക്ഷേ ഭാഗ്യത്തിലില്ലെങ്കിൽ ബുദ്ധിയിലേക്ക് ഇരിക്കുകയില്ല. സ്വയം തന്നെ പറയുന്നു, ഞങ്ങളുടെ ബുദ്ധിയിൽ രാജയോഗത്തിന്റെ ചക്രവർത്തി പദവി ഇല്ലെന്ന്. അപ്പോൾ ബാബ എന്ത് ചെയ്യാനാണ്? എന്തുകൊണ്ട് ഭാഗ്യം ഉണ്ടാക്കുന്നില്ല? ഭാഗ്യത്തെ ഉണ്ടാക്കാൻ ആർക്കും ഒരു തടസ്സവുമില്ല. ഭാഗ്യത്തിലില്ലെങ്കിൽ ബാബയെ ഉപേക്ഷിക്കുന്നു. പിന്നീട് മായയാകുന്ന പൂച്ച ബുദ്ധിയിൽ തിരിമറി നടത്തും. ബാബയും എന്ത് ചെയ്യാനാണ്? മായയാകുന്ന പൂച്ചയുടെ മേൽ വിജയിക്കണം. ജോലികളെല്ലാം തന്നെ ചെയ്തിട്ടും ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ വളരെയധികം പ്രാപ്തിയാണ്. ഒരു നിമിഷം ഓർമ്മിച്ചാൽ പോലും വളരെയധികം നേട്ടമാണ്. പരസ്പരം മുന്നറിയിപ്പ് നൽകൂ. പിന്നീട് ആര് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി. ബാബ ധാരാളം യുക്തികൾ പറഞ്ഞു തരുന്നുണ്ട്. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, പരസ്പരം ബാബയുടെ ഓർമ്മ ഉണർത്താനുള്ള പുരുഷാർത്ഥം ചെയ്യണം. അച്ഛൻ, ടീച്ചർ, സദ്ഗുരു മൂന്നു പേരെയും ഒരുമിച്ച് ഓർമ്മിക്കണം. ഭോജനം ഉണ്ടാക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ബാബയുടെ ഓർമ്മയിലിരിക്കണം. രണ്ട്, സത്യമായ ഹൃദയത്തോടെ ബാബയുടെ സേവനത്തിൽ മുഴുകണം. മുള്ളുകളെ പുഷ്പങ്ങൾ, മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നതിന്റെ സേവനം ചെയ്യണം. വരദാനം: വ്യക്തഭാവത്തിൽ നിന്ന് ഉപരിയായിരുന്ന് ഫരിഷ്തയായി മാറി പറക്കുന്നവരായ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. ദേഹത്തിന്റെ മണ്ണ് വ്യക്തഭാവമാണ്. എപ്പോൾ ഫരിഷ്തയായി മാറിയോ അപ്പോൾ ദേഹത്തിന്റെ മണ്ണിൽ എങ്ങനെ വരാൻ കഴിയും? ഫരിഷ്തകൾ ഭൂമിയിൽ കാൽ വയ്ക്കാറില്ല. ഫരിഷ്ത അർത്ഥം പറക്കുന്നവർ. അവരെ താഴെയുള്ള ആകർഷണം ആകർഷിക്കുകയില്ല. താഴെയിരുന്നാൽ വേട്ടക്കാർ വേട്ടയാടും. മുകളിൽ പറന്നുകൊണ്ടിരുന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ എത്ര തന്നെ സ്വർണത്തിന്റെ സുന്ദരമായ കൂടായാലും അതിൽ കുടുങ്ങരുത്. സദാ സ്വതന്ത്രരും ബന്ധനമുക്തർക്കും തന്നെയാണ് പറക്കുന്ന കലയിൽ പോകാൻ കഴിയുക. സ്ലോഗൻ: അസംഭവ്യത്തെ സംഭവ്യമാക്കി സഫലതയുടെ അനുഭൂതി ചെയ്യുന്നവർ തന്നെയാണ് സഫലതാ നക്ഷത്രം. ഓം ശാന്തി.